നളന്റെ ഭരണപാടവത്തെ കുറിച്ചിട്ടുള്ള ഗദ്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ കുറച്ച് ഭാഗം കൂടി ഗദ്യത്തിലെ ബാക്കി ഉണ്ട്, അത് നോക്കാം. ചിത്രമിതേക്കാൾ എന്നും പറയാം മിത്രാപായേ ഹിത്വാ കുമുദം, ചിത്താനന്ദം വന്നിയിലാർക്കും. ദോഷാഗമനേ ശശിധരന്യേ ദോഷം കണ്ടിയിലാർക്കും ഒരു നാൾ, മിന്നും കുടകളിൽ എന്നിയേ ഒരു നാൾ, പൊന്നും ദണ്ഡം കണ്ടിയിലെങ്ങും. ഭാരതചരിതം തന്നിലൊഴിഞ്ഞൊരു കർണച്ഛേദം കേട്ടിയില്ലെങ്കും. രാമകഥായാം എന്നുമൊഴിഞ്ഞൊരു ദൂഷണചരിതം കേട്ടിയിലാരും. വർണ്ണവിലോപം വ്യാകരണത്തിൽ തന്നെ കേവലമുള്ളൂ കേൾപ്പാൻ. ഹസ്തി കദംബം ഹിത്വാ ഭൂമൗ മത്തത പൂണ്ടു നടന്നിയിലാരും. മേളം കോലും ചമനി മൃഗാണാം ബാലവിനാശം കേവലമാസേ. പുരികുഴൽ നിരകളിൽ ഒഴികെ വധൂനാം പരമൊരു കുടിലത നൈവധരായ. കളമൃദുമൊഴിമാർ മിഴികളിലൊഴിയെ കളവുകളും ഭുവി കാൺമാൻ നഹി നഹി കഠിനതയും. പുനരാസമിതവിയ തടമുലെ ഇണയിൽ ഒഴിഞ്ഞില്ലെങ്കും. പൃഥ്വിചക്രേ ദാരിദ്ര്യസ്ഥിതി മുഗ്ധാക്ഷീണാം മധ്യേ കേവലമിത്തം വാഴ്ത്തുകിൽ എത്ര സഹസ്രം. പൃഥ്വിനാഥ ചരിത്ര വിശേഷം. പൃഥ്വിനാഥൻ്റെ ചരിത്ര വിശേഷം. പൃഥ്വിഭൂമി ഭൂമിനാഥനായിട്ടുള്ള ഈ നളൻ്റെ ഭരണ പാടവത്തെക്കുറിച്ചിട്ട് എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് പറഞ്ഞിട്ടാണിത് നിർത്തിയിരിക്കുന്നത്. ചിത്രമിതേക്കാൾ എന്നും പറയാം മിത്രാപായേ ഹിത്വാ കുമുദം ചിത്താനന്ദം വന്നിയിലാർക്കും. ചിത്രം എത്ര വിചിത്രമായിട്ടുള്ള എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് താൻ പറയാൻ പോകുന്നത്. ഇനി ഇങ്ങോട്ട് പറയുന്നതിൽ ശ്ലേഷം എന്ന് പറയുന്ന ഒരു അലങ്കാരത്തിൻ്റെ ഒരു പ്രയോഗം തന്നെയാണ് മഴമംഗലം പ്രയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം. ചിത്രമിതേക്കാൾ എന്താണ് ഇതൊരു എന്താണ് അത്ഭുതമാണ്. എന്താണ് മിത്രത്തിൻ്റെ മിത്രം എന്ന് വെച്ചാൽ ബന്ധുവാകാം, പിന്നെന്താണ് സൂര്യൻ എന്നുള്ള മറ്റൊരർത്ഥമുണ്ട്. ചിത്രമിതേക്കാൾ എന്നും പറയാം മിത്രാപായേ മിത്രത്തിൻ്റെ അപായത്തിൽ ബിന്ദുവിൻ്റെ അല്ലെങ്കിൽ സൂര്യൻ്റെ പതനത്തിൽ രണ്ടർത്ഥം ഇവിടെ കൊടുക്കാം. ഹിത്വ എന്ന് വെച്ചാൽ ഒഴിച്ച്, ചിത്താനന്ദം വന്നിയില, ചിത്താനന്ദം മനസ്സന്തോഷം വന്നിയില, മനസ്സന്തോഷം ഉണ്ടായില്ല. സൂര്യാസ്തമയത്തിൽ ആമ്പൽ സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. കുമുദം എന്ന് വെച്ചാൽ ആമ്പൽ എന്നാണ്. എന്താണ് സൂര്യചന്ദ്രന്മാരെ കാമുകന്മാരായിട്ട് താമരയുടെയും ആമ്പലിൻ്റെയും, സൂര്യൻ്റെ ഭാര്യയായിട്ട് കാമുകിയായിട്ട് താമരയെയും, ചന്ദ്രൻ്റെ കാമുകിയായിട്ട് എന്താണ് ആമ്പലിനെയും കവികൾ വർണ്ണിക്കാറുണ്ട്. അപ്പം ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൂര്യൻ്റെ അസ്തമയം, സൂര്യാസ്തമയം കഴിഞ്ഞാലല്ലേ ചന്ദ്രൻ്റെ വരവുണ്ടാവുകയുള്ളൂ. ചന്ദ്രൻ്റെ വരവിൽ ആര് സന്തോഷിക്കും? ആമ്പൽ സന്തോഷിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിത്രമിതേക്കാൾ എന്നും പറയാം മിത്രാപായേ ഹിത്വാ കുമുദം, കുമുദത്തിന് ഒഴിച്ച് ബാക്കി ആർക്കും ചിത്താനന്ദം മനസ്സിന് സന്തോഷം വന്നില്ല. സൂര്യാസ്തമയത്തിൽ ആമ്പൽ സന്തോഷിക്കും. അതുകൊണ്ടാണ് ആമ്പലിനൊഴിച്ച് മറ്റാർക്കും മിത്രാപായത്തിൽ ആനന്ദം ഉണ്ടായില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ബന്ധുക്കളുടെ നാശത്തിൽ സന്തോഷിക്കുന്നവരായിരുന്നില്ല നളൻ്റെ രാജ്യത്തെ ജനങ്ങളെന്ന് കവി പറഞ്ഞിരിക്കുകയാണ്. ദോഷാഗമനേ ശശിധരനെന്നെ ദോഷം കണ്ടിയിൽ ആർക്കും ഒരു നാൾ. ദോഷാഗമനേ ദോഷത്തിൻ്റെ ആഗമനത്തിൽ, ദോഷം എന്ന് വെച്ചാൽ രാത്രി എന്നൊരർത്ഥമുണ്ട്. രാത്രിയുടെ വരവിൽ എന്നും എന്താണ് ചന്ദ്രനാണ് സന്തോഷിക്കുന്നത്. ദോഷാഗമനേ ശശിധരനെന്നെ ശശിധരൻ നിന്നെ ശശിധരനാണ് എന്താണ് ചന്ദ്രനാണ് സന്തോഷം. ശശത്തെ ധനിച്ച ശശം എന്ന് വെച്ചാൽ മുയലാണ്, മുയലിനെ വഹിക്കുന്നവൻ ചന്ദ്രൻ അങ്ങനെയൊരു പേരുണ്ട്. ആ ദോഷം സന്തോഷം, സന്തോഷം കണ്ടിയിലാർക്കും ഒരു നാളും ഒരു ദിവസം പോലും സന്തോഷം തോന്നിയ രാത്രിയുടെ വരവിലെന്നും ചന്ദ്രന് മാത്രമേ സന്തോഷം ഉണ്ടായുള്ളൂ. ദോഷാഗമനത്തിൽ ദോഷത്തിൻ്റെ വരവിൽ രാത്രിയുടെ ആഗമനത്തിൽ രാത്രിയുടെ വരവ് ചന്ദ്രനെ സന്തോഷിപ്പിക്കും എന്നാണ് കവി ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ദോഷം വരുന്നത് നളൻ്റെ രാജ്യത്തെ ജനങ്ങൾ സന്തോഷിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ ദുഷ്ടന്മാരായിരുന്നില്ല. മിന്നും കുടകളിൽ എന്നെ ഒരു നാൾ പൊന്നും ദണ്ഡും കണ്ടിയില്ലെങ്കും. മിന്നുന്ന കുടകളിൽ, നല്ല ഭംഗിയുള്ള കുടകളുണ്ട്, ആ കുടകളിൽ മാത്രമാണ് പൊന്നിൻ്റെ എന്തുള്ളത്, ദണ്ഡമുള്ളത്, പിടിയുള്ളത്. പൊന്നും ദണ്ഡം എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു ശിക്ഷാ നടപടിയും കൂടിയാണ്. അപ്പോൾ എന്താണ്, പൊന്നുകൊണ്ടുണ്ടാക്കിയ ദണ്ഡം എന്ന്, എന്താണ്, പൊന്നു പ്രായച്ചിത്തമായിട്ട് നൽകുന്ന ഒരു ശിക്ഷാവിധി പണ്ട് കാലത്ത് രാജ്യത്ത് നിലവിലിരുന്നു. അപ്പോൾ ആ ഒരു ഇതാണ്, കുടകളിൽ മാത്രമാണ് പൊന്നും ദണ്ഡം ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത്. നളൻ്റെ രാജ്യത്ത് ശിക്ഷയുടെ ആവശ്യമില്ലായിരുന്നു, കുടകളിൽ മാത്രമേ പൊന്നും ദണ്ഡം ഉണ്ടായിരുന്നുള്ളൂ. എന്നുവെച്ചാൽ എന്താണ്, ഈ ശിക്ഷ വിധിക്കത്തക്ക വണ്ണം ആളുകൾ വലിയ കുറ്റങ്ങളൊന്നും നളൻ്റെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വ്യംഗ്യമായി പറഞ്ഞിരിക്കുകയാണ്. ഭാരതചരിതം തന്നിലൊഴിഞ്ഞൊരു കർണഛേദം കേട്ടിയില്ലെങ്കും. ഭാരതചരിതത്തിൽ, മഹാഭാരതത്തിലാണ് എന്തുള്ളത്, കർണൻ്റെ ഛേദം. കർണത്തിൻ്റെ, കർണൻ എന്ന് പറയുന്ന കഥാപാത്രം മഹാഭാരതത്തിലുള്ളൊരു കഥാപാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഛേദം, മരണം എവിടെയാണ്, ഭാരതത്തിലും മഹാഭാരതത്തിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റൊരർത്ഥം എടുക്കുകയാണ്, എന്താണ് കർണഛേദം, ചെവി മുറിക്കുക എന്ന് പറയുന്നത് പണ്ട് ചില രാജ്യങ്ങളിലെ ഒരു ശിക്ഷാ നടപടിയാണ്. ഈ കാതിലെ ആഭരണത്തെ മോഷ്ടിക്കുന്നവർക്ക് കാത് തന്നെ ഛേദം ചെയ്യുന്നത്, മുറിച്ചു കളയുന്ന ഒരു ശിക്ഷാ നടപടി രാജ്യത്തുണ്ടായിരുന്നു. അത് എവിടെ ഇല്ലായിരുന്നു, നളൻ്റെ രാജ്യത്ത് അങ്ങനെയൊരു ശിക്ഷ, ചെവി മുറിക്കൽ എന്ന് പറയുന്ന ഒരു ശിക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെന്താണ്, രാമകഥായാം എന്നതൊഴിഞ്ഞൊരു ദൂഷണചരിതം കേട്ടിയില്ലാരും. രാമകഥയിൽ മാത്രമാണ് ദൂഷണം. ദൂഷണൻ എന്ന് പറയുന്നത് ഖരനും ദൂഷണനും ഒക്കെ രാമായണത്തിലെ കഥാപാത്രങ്ങളാണ്. രാമചരിതത്തിൽ മാത്രമാണ്, രാമായണത്തിൽ മാത്രമാണ് എന്താണ് ദൂഷണചരിതമുള്ളത്. രാമൻ, ഈ ഖരൻ്റെ അനുജനായ ഈ ദൂഷണനെ രാമൻ വധിച്ചു എന്നിട്ടാണ് രാമായണം കഥയിൽ പറയുന്നത്. ദൂഷണ കഥ രാമായണത്തിലേ ഉള്ളൂ എന്ന് പറയുന്നു. നളൻ്റെ രാജ്യത്ത് ഇല്ല എന്ന് വെച്ചാൽ, ദൂഷണം എന്ന് വെച്ചാൽ പരദൂഷണം, മറ്റുള്ളവരെക്കുറിച്ച് ദൂഷ്യം പറയുന്നതിൽ താല്പര്യമുള്ളവർ നളൻ്റെ രാജ്യത്ത് ഉണ്ടായിരുന്നില്ല. രാമകഥായാം എന്നതൊഴിഞ്ഞൊരു ദൂഷണചരിതം കേട്ടിയിലാരും. വർണ്ണവിലോപം വ്യാകരണത്തിൽ തന്നെ കേവലമുള്ളൂ കേൾപ്പാൻ. വർണ്ണവിലോപം, വർണ്ണത്തിൽ കുറവ് സംഭവിക്കുക, അക്ഷരലോപം എന്നും വർണ്ണവിലോപത്തിന് അർത്ഥമുണ്ട് അല്ലേ. വ്യാകരണത്തിൽ വർണ്ണ വിലോപം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. എന്നുവെച്ചാൽ എന്താ, വർണ്ണവിലോപം, രണ്ടാമത്തെ അർത്ഥം ജാത്യാചാരങ്ങൾക്ക് കുറവ് വരിക എന്നും അർത്ഥമുണ്ട്. നളൻ്റെ രാജ്യത്തെ ജനങ്ങൾ അവരുടെ ജാതിക്ക് പറഞ്ഞതായ കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നുകൊണ്ട് വർണ്ണവിലോപം സംഭവിച്ചില്ല. അതുകൊണ്ട് വ്യാകരണത്തിൽ മാത്രമാണ് വർണ്ണവിലോപം സംഭവിച്ചത്, വർണ്ണത്തിന് കുറവ്, വർണ്ണത്തിൻ്റെ അക്ഷരത്തിൽ കുറവ് സംഭവിച്ചിരുന്നത്. വർണ്ണവിലോപം വ്യാകരണത്തിൽ തന്നെ കേവലമുള്ളൂ കേൾപ്പാൻ. ഹസ്തി കദംബം ഹിത്വാ ഭൂമൗ മത്തത പൂണ്ടു നടന്നീലാരും. ഹസ്തി കദംബം തന്നെ, ഹസ്തി എന്ന് വെച്ചാൽ ആനയാണ്. ആനകൾക്ക് മതം പൊട്ടുന്നത് സാധാരണയാണ്. ആനകൾക്ക് മാത്രമേ നിഷധ രാജ്യത്ത് മതം ഉണ്ടായിരുന്നുള്ളൂ. ജനങ്ങൾക്ക് മതം ഉണ്ടായിരുന്നു. ജനങ്ങൾ മതം എന്ന് വെച്ചാൽ അഹങ്കാരം എന്നും മറ്റൊരു അർത്ഥമുണ്ട്. ജനങ്ങൾ അഹങ്കരിച്ച് നടന്നിരുന്നില്ല എന്ന് മറ്റൊരർത്ഥവും നമുക്ക് പറയാം. ഹസ്തികദംബം ഹിത്വാ ഭൂമോ, ഭൂമിയിൽ എന്താണ് ഒഴിച്ച്, ഹിത്വ എന്ന് വെച്ചാൽ ഒഴിച്ചെന്നാണ്. മത്തത പൂണ്ട് നടന്നില്ല, മത്ത മതിച്ച് ആരും തന്നെ നടന്നില്ലാരും. മേളം കോലും ചമരി മൃഗാണാം ബാലവിശ്നാശം കേവലമാസീൽ. മേളം കോലുന്ന, നല്ല ഭംഗിയുള്ളതായിട്ടുള്ള ചമരി മൃഗങ്ങൾ, ചമരി മൃഗങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, ചമരി മൃഗത്തിന് ഒരു മാനിൻ്റെ ഒരു വിഭാഗമാണ്. അവർക്കാണ് ബാലിൻ്റെ നാശം ഉള്ളത്. ബാലവിനാശം, രണ്ടർത്ഥം പറയാം. ബാലം എന്നുള്ളതിന് ബാല് എന്നുള്ള അർത്ഥവും കൂടിയുണ്ട്. ബാലവിനാശം എന്ന് വെച്ചാൽ ശിശുമരണം. ശിശുമരണം നളൻ്റെ രാജ്യത്തുണ്ടായിരുന്നില്ല. പിന്നെന്താണ്, വാലിൻ്റെ നാശം എന്നുള്ളതിൽ എന്താണ്, ചമരി മൃഗങ്ങൾക്ക് മാത്രമേ വാലിന് നാശമുണ്ടായുള്ളൂ, ജനങ്ങൾക്ക് ശിശുമരണങ്ങൾ ഉണ്ടായിരുന്നില്ല. രാജാവിൻ്റെ ഭരണദൂഷ്യം കൊണ്ടാണ് ബാലമരണം ഉണ്ടാകുന്നത് എന്നൊരു ശിശുമരണം ഉണ്ടാകുന്നത് എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നു. എങ്ങനെയുള്ള ആളായിരിക്കണം രാജാവ് എന്നുള്ള കവികളുടെ കാഴ്ചപ്പാടും കൂടിയാണ് നമുക്കിവിടെ വെളിവാകുന്നത്. രാജ്യഭരണം നടത്തുന്നവരെങ്ങനെ ഉള്ളവരായിരിക്കണം, ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ ശ്രദ്ധിക്കേണ്ടത് എന്നതൊക്കെ ആ കാലത്തെ കവികൾ സൂചിപ്പിക്കുന്നുണ്ട്. മേളം കോലും ചമരി മൃഗാണാം ബാലവിന്യാസം കേവലമാസയിൽ, പുരികുഴ നിരകളിലൊഴുകിയ വധൂനാം പരമൊരു കുടിലത. പുരികുഴൽ ചുരുണ്ട മുടി, പുരി എന്ന് വെച്ചാൽ എന്താണ്? പുരികുഴൽ നികരം, തലമുടി കൂട്ടമാണ്. നികരം എന്ന് വെച്ചാൽ കൂട്ടം. കുടിലത, കുടിലത രണ്ടർത്ഥമുണ്ട്, വക്രതയെന്നും വഞ്ചനയെന്നും അർത്ഥത്തിൻ്റെ കൂടെ ചുരുണ്ടിരിക്കുന്ന അവസ്ഥ. വക്രം എന്ന് വെച്ചാൽ വളഞ്ഞതെന്നാണല്ലോ. അപ്പം മുടിയുടെ അർത്ഥത്തിൽ പറയുമ്പോൾ വളഞ്ഞിരിക്കുന്നത് എവിടെയാണ്? പുരികുഴലിൽ മാത്രമാണ്, തലമുടിയിൽ മാത്രമാണ് ഇങ്ങനെ വക്രതയുള്ളത്. വധൂനാം, വധു എന്ന് വെച്ചാൽ സ്ത്രീജനങ്ങളാണ്, സ്ത്രീകളുടെ മുടികളിലാണ്, സ്ത്രീകളുടെ തലമുടി കൂട്ടത്തിലാണ് എന്താണ് കുടിലതയുണ്ടായിരുന്നത്, ചുരുണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നത്. സുന്ദരിമാരുടെ തലമുടി മാത്രമേ ചുരുണ്ടിരുന്നുള്ളൂ, ആളുകൾക്ക് വക്രബുദ്ധി ഉണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ വഞ്ചനാശീലം ഇല്ലായിരുന്നു എന്ന് അർത്ഥം. പരമൊരു കുടിലത നൈവധരായാം കളമൃദുമൊഴിമാർ മിഴികളിലൊഴിയെ. നൈവ നൈവ ന ഏവ എന്നുള്ള അർത്ഥത്തിലാണ്, ന എന്നുള്ളതും ആ എന്നുള്ളതും സംസ്കൃതത്തിൽ നിഷേധാർത്ഥത്തിലാണ്. ന ഏവ ഇല്ല തന്നെ, ധരായാം ഭൂമിയിൽ, കള മൊഴിമാർ നല്ല മധുരമായിട്ട് സംസാരിക്കുന്നവർ സുന്ദരിമാർ. കളവ്, കളവ് എന്ന് വെച്ചാൽ മോഷണം എന്നുള്ള അർത്ഥതുകൊണ്ട്. കളമൃദുമൊഴിമാർ മിഴികളിലൊഴികെ, അവരുടെ മിഴികളിലാണ് കടക്കണ്ണുകൾ, കള്ളനോട്ടങ്ങളുള്ളത് എവിടെയാണ്? സുന്ദരിമാരിലാണ്, സുന്ദരിമാരുടെ കണ്ണുകളിൽ മാത്രമാണ്. യുവജനങ്ങളെ വശീകരിക്കുന്ന കള്ളനോട്ടങ്ങൾ എന്നും യുവതികളുടെ നോട്ടത്തിൽ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ, ആളുകളുടെ ഇടയിൽ കളവ് എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. നൈവധരായ കളമൃദുമൊഴിമാൻ മിഴികളിലൊഴികെ, കളവുകളും ഭുവി കാണുവാൻ നഹി നഹി. നഹി എന്ന് വെച്ചാൽ ഇല്ല, നായും പിന്നെ നഹി ആ എന്നൊക്കെ പറയുന്നത് നിഷേധാർത്ഥത്തിലാണ്, ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ്. കഠിനതയും പുനരാസാമിയുതവിയ തടമുലയിണിൽ ഒഴിഞ്ഞില്ലെങ്കും, എന്താണ് ഇതവിയ? ഇതവിയ എന്ന് വെച്ചാൽ പ്രസിദ്ധമായ. കാഠിന്യം, കഠിനത എന്ന് വെച്ചാൽ കാഠിന്യം, മനസ്സിൻ്റെ കാഠിന്യം, ശരീരത്തിൻ്റെ കാഠിന്യം എന്നൊക്കെ പറയാം കഠിനത. ഇവിടെ പ്രസിദ്ധമായ മനോഹരമായ തടമുലയിണ സ്തന യുഗ്മം എന്നർത്ഥം, സുന്ദരിമാരുടെ സ്തനങ്ങൾക്ക് മാത്രമേ കാഠിന്യം ഉണ്ടായിരുന്നുള്ളൂ, മനുഷ്യ മനസ്സിൽ കാഠിന്യമില്ലായിരുന്നു, മനുഷ്യർ ദുഷ്ടരായിരുന്നില്ല എന്ന് ചുരുക്കം പറയാം. കളവുകളും ഭുവി കാണുവാൻ നഹി നഹി, കഠിനതയും പുനരാസാമിതവിയ തടമുലയിണയിൽ ഒഴിഞ്ഞില്ലെങ്കും, പൃഥ്വീചക്രേ ദാരിദ്ര്യസ്ഥിതി മുക്താക്ഷീണ മധ്യേ കേവലമിത്തം. പൃഥ്വീചക്രേ ദാരിദ്ര്യസ്ഥിതി, പൃഥ്വി എന്ന് വെച്ചാൽ അടുത്തത് ഭൂമിയുടെ മറ്റൊരു പര്യായമാണ്. പൃഥ്വി, പൃഥ്വീചക്രത്തിൽ, ഭൂമിചക്രത്തിൽ, ഭൂമിയിൽ എന്ന അർത്ഥം. ഭൂമിയിൽ എന്താണ് ദാരിദ്ര്യസ്ഥിതി, ദാരിദ്ര്യമുണ്ടായിരുന്നത് എവിടെയായിരുന്നു? സുന്ദരിമാരുടെ എവിടെയാണ് ദാരിദ്ര്യസ്ഥിതി എന്നുള്ള അർത്ഥത്തിൽ, എന്താണ് ജനങ്ങളുടെ പക്ഷത്തിൽ പറയുവാണെങ്കിൽ ദാരിദ്ര്യം ജനങ്ങൾ അനുഭവിച്ചില്ല, ഇല്ലായ്മ ഉണ്ടായിരുന്നില്ല. ജനങ്ങൾക്ക് സമ്പത്ത്, ആവശ്യത്തിന് സമ്പത്തും സ്വത്തുകളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ മുക്താക്ഷീണ, മുക്താക്ഷീണ സുന്ദരി എന്നുള്ള അർത്ഥത്തിലാണ്. അവരുടെ സ്ത്രീകളുടെ പക്ഷത്തിൽ നമ്മൾ ആ അർത്ഥം പറയുകയാണെങ്കിൽ മധ്യേ കേവലമിത്തം, മധ്യത്തിൽ അരക്കെട്ടിൽ എന്താണ് കൃശമായിരിക്കുക. അവിടെ എന്താ ദാരിദ്ര്യം കൃശത എന്നുള്ള അർത്ഥത്തിൽ പറയാം. അരക്കെട്ട് ഒതുങ്ങി, ഒതുങ്ങി അരക്കെട്ടോടുകൂടിയിരുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു, അല്ലാതെ ജനങ്ങൾക്ക് ദാരിദ്ര്യം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഭൂമിയിൽ ദാരിദ്ര്യസ്ഥിതി, ഇല്ലായ്മ ജനങ്ങളുടെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്താണ് സ്ത്രീകളുടെ, സ്ത്രീകളുടെ സൗന്ദര്യമായിട്ട് പറയുന്നത് അരക്കെട്ടിൻ്റെ ഒതുക്കമാണ്. അപ്പോൾ ആ അത് സുന്ദരിമാരുടെ അരക്കെട്ടിൽ മാത്രമേ ഉണ്ടായിരുന്ന ദാരിദ്ര്യം, ഇല്ലായ്മ ഉണ്ടായിരുന്നുള്ളൂ. കൃശമായിരിക്കുന്നത്, അരക്കെട്ട് കൃശമായിരിക്കുന്ന അവസ്ഥ, നമ്മുടെ സൗന്ദര്യ മത്സരത്തിലൊക്കെ പറയുന്ന പോലെ. അതുപോലെ എന്താണ് ബാക്കി നോക്കിയാൽ മധ്യേ കേവലമിത്തം വാഴ്ത്തുകിൽ എത്ര സഹസ്രം പൃഥ്വിനാഥ ചരിത്ര വിശേഷം എത്ര സഹസ്ര ആയിട്ട് ആയിരക്കണക്കിനാണ് എന്ത് പൃഥ്വിനാഥൻ്റെ ഭൂനാഥൻ്റെ ചരിത്രത്തെക്കുറിച്ച് ചരിത്ര വിശേഷങ്ങളെക്കുറിച്ച് വാഴ്ത്തുകിൽ എത്ര വാഴ്ത്തിയാലും തീരുകയില്ല. അത്രയ്ക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര വിശേഷങ്ങൾ പറയുവാനുണ്ട്, ആർക്കും പറഞ്ഞു തീർക്കാൻ അസാധ്യമാണ് എന്ന് കവി പറഞ്ഞിരിക്കുകയാണ്. ശ്ലേഷം കൊണ്ടുള്ള ഒരു ശബ്ദ കസർത്താണ് ഇവിടെ ചമ്പൂകാരൻ നടത്തിയിരിക്കുന്നത്. കവിയുടെ ശബ്ദനിഷ്ഠമായ പാണ്ഡിത്യവും നമുക്കിവിടെ വെളിപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗദ്യം ഭാഗത്തെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഗദ്യം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഗദ്യം ഒന്നുകൂടി നിങ്ങൾ ശ്ലോകം അല്ല ഗദ്യം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഹരഹര ശിവശിവ ചിത്രം ചിത്രം നിഷദ് നിർവാന്വയ മകുടീരത്നം തൊട്ട് മധ്യേ കേവലമിത്തം വാഴ്ത്തുകിൽ എത്ര സഹസ്രം പൃഥ്വിനാഥ ചരിത്ര വിശേഷം. ഇത്രയാണ് ഗദ്യം. അത് നളൻ്റെ ഭരണപാടവത്തെക്കുറിച്ചിട്ടാണ്. ഇത് നിങ്ങൾ ടെക്സ്റ്റും കൂടി അല്ലെങ്കിൽ ഒരു ബുക്കിനകത്ത് ഞാൻ ഈ അയക്കുന്ന ഇതിൻ്റെ ഫോട്ടോ സ്ലോ അതിൻ്റെ വരികൾ എഴുതി വെച്ചിട്ട് വേണം നിങ്ങൾ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ക്ലാസ്സിലും ഞാനിത് പറയുന്നതാണത്, ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പദപരിചയം കിട്ടുകയുള്ളൂ. പരീക്ഷയ്ക്ക് വരുമ്പോഴും നമുക്ക് പദപരിചയമുണ്ടെങ്കിൽ അനോട്ടേഷനാണെങ്കിലും ആ ഭാഗമൊക്കെ നമുക്ക് വർണ്ണിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അടുത്ത ശ്ലോകമാണ് ആറാമത്തെ. ഇത്തം പ്രത്യഗ്രകീർത്തി പ്രചുരിമ വിളയിപ്പിച്ചു ദിക് ചക്രവാളെ ചിത്താനന്ദേന മേവുന്നളവ് നള മഹീനായകോ രാജധാന്യ എത്തിയിടും പുണ്യശാലി വടിവുടയ വിദർപ്പേഷു ഖച്ചിൻ മഹാത്മാ പൃഥ്വിപാലചകാശേ ഭുജബലജിത ഭൂമണ്ഡലോ ഭീമനാമ. ഈ പ്രകാരം നളൻ്റെ ഭരണപാടവത്തെയെല്ലാം വർണ്ണിച്ച ശേഷം ഭീമമഹാരാജാവിനെ അവതരിപ്പിക്കുകയാണ് ചമ്പൂകാരൻ. നായകനായ നളനെ അവതരിപ്പിച്ചു, ഇനി നായികയായ ദമയന്തിയെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ടാണ് എന്താണ് നായികയുടെ പിതാവായിട്ടുള്ള ഭീമ മഹാരാജാവ്. ഈ മഹാഭാരത കഥ അല്ലെങ്കിൽ ഈ നളൻ്റെ കഥ പറയുന്നതും എന്താണ് ആരോടാണ്? പാണ്ഡവന്മാരോടാണ്. അപ്പോൾ ആ പാണ്ഡവന്മാരോട് ആ പാണ്ഡവ പക്ഷത്തും ഒരു ഭീമനുണ്ട്. പക്ഷേ ഇത് രണ്ട് കാലഘട്ടത്തിലുള്ള ഭീമനാണ്, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റരുത്. മഹാഭാരതത്തിൻ്റെ ഒരു ഉപകഥയാണ് നളചരിതം. എന്താണ് പാണ്ഡവരിൽ മുമ്പനായിട്ടുള്ള എന്താണ് യുധിഷ്ഠിരനോട് പറയുന്ന കഥയാണ് ഈ നള കഥ. ആ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ അതും കൂടി നമ്മളിവിടെ ഓർക്കുക. മഹാഭാരതത്തിലെ എന്താണ് വനപർവ്വത്തിൽ വരുന്ന കഥ കൂടിയാണിത്. അപ്പം നളചരിതവും എന്താണ് ശകുന്തളോപാഖ്യാനവും ഇത് രണ്ടും മഹാഭാരതത്തിൻ്റെ ഉപകഥകളാണ്. ഇത് രണ്ടും ഇല്ലാത്ത ഒരു മഹാഭാരതം നമുക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുകയില്ല. അപ്പം ആ തരത്തിൽ എന്താണ് മഹാഭാരതത്തിലെ നളോപാഖ്യാനം കേട്ടോ. ബൃഹദശ്യൻ എന്ന മുനിയാണ് യുധിഷ്ഠിരനോട് ഈ കഥ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്തിരിക്കണം ആരൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇത്തം ഇപ്രകാരം പ്രത്യഗ്രകീർത്തി പ്രചുരിമ പുതിയ കീർത്തിയുടെ അല്ലേ ഭരണത്തിൻ്റെ കീർത്തിയുടെ പ്രാചുര്യം എവിടെയാണ് വിളയിപ്പിച്ച് ദിക് ചക്രവാളി ദിക്കുകളുടെ അറ്റത്തേക്ക് ചക്രവാളത്തിലേക്ക് തൻ്റെ എന്താണ് ഭരണ കീർത്തിയെ വ്യാപിച്ചുകൊണ്ട് ചിത്താനന്ദേ വളരെ സന്തോഷത്തോടി മനസ്സന്തോഷത്തോടുകൂടി നള മഹീനായകൻ നളൻ എന്ന മഹീനായകൻ മഹീ ഭൂമിയിലെ നായകൻ ചിത്താനന്ദേ മേവുന്നളവ് അളവ് സമയം ഈ നളൻ വളരെ സന്തോഷത്തോടുകൂടി ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന ആ സമയത്ത് എത്തിയിടും പുണ്യശാലി. വടിവുടയ വിദർഭേഷു, വടിവുടയ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അഴകുള്ള വിദർഭ ഭൂമിയിൽ കച്ചിൻ മഹാത്മാ, കച്ചിൻ മഹാത്മാ, കച്ചിത് മഹാത്മാ, ഒരു മഹാത്മാവ് എന്തുണ്ടായിരുന്നു? ഭുജബലജിത, ഭുജബലത്താൽ ജയിച്ചവൻ, ജിതൻ ജയിച്ചവൻ. ഭൂമണ്ഡലോ, ഭൂമിയിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഭീമാനാമ, ഭീമൻ എന്ന പേരോടുകൂടിയ. പൃഥ്വിപാല, പൃഥ്വിപാലനെ, പൃഥ്വിയെ, പൃഥ്വി എന്ന് വെച്ചാൽ എന്താണ്? ഭൂമിയെ. ചകാശേ, ചകാശേ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ക്രിയ. പൃഥ്വിപാല ചകാശേ, ചകാശം എന്ന് വെച്ചാൽ ക്രിയ എന്താണ്? ശോഭിച്ചു എന്നാണ്. പൃഥ്വി, ഈ പൃഥ്വിയെ, ഭൂമിയെ മുഴുവൻ വളരെ ഭരിച്ചുകൊണ്ടൊരു രാജാവ് ഇന്ദർഭയിൽ ഉണ്ടായിരുന്നു, ഒരു മഹാത്മാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഭീമൻ എന്നായിരുന്നു. നളൻ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വിദർഭ രാജ്യത്ത് ഭീമൻ എന്ന പേരോടുകൂടിയ ഭുജബലത്തിൽ, കയ്യൂക്കിൽ, അല്ലേ, രാജാക്കന്മാർക്ക് കൈക്കരുത്താണ് ഏറ്റവും ശോഭനകരമായിട്ടുള്ളത്. അങ്ങനെ ശുഭജബലത്തിൽ ജിതനായിട്ടുള്ള, ജയിച്ചവനായിട്ടുള്ള ഭീമ മഹാരാജാവ് എന്നൊരു രാജാവ്, എന്താണ്, പുണ്യശാലിയായിട്ടുള്ളൊരു രാജാവ് ഉണ്ടായിരുന്നു. ഇത് വായിക്കാം. ഇത്തം പ്രത്യഗ്രകീർത്തി പ്രചുരിമ വിളയിപ്പ് ജ്യുതിചക്രവാളെ ചിത്താനന്ദേനമേവുന്നളവ് നള മഹീനായകോ രാജധാന്യ. എത്തിയിടും പുണ്യശാലി വടിവുടയ വിദർഭേഷു കച്ചിൻ മഹാത്മാ പൃഥ്വിപാല ചകാശേ ഭുജ ബുല ഭുജ ബലജിത ഭൂമണ്ഡലോ ഭീമനാമ. ഇപ്രകാരം പുതിയ കീർത്തിയുടെ പ്രാചുര്യം ദിക്ചക്രവാളങ്ങളിലേക്ക് വിളയിപ്പിച്ചുകൊണ്ട്, ലയിപ്പിച്ചുകൊണ്ട്, വ്യാപിപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ നളമഹാരാജാവ് നിഷദത്തിൽ, ഒരു രാജാവിൻ്റെയും രാജധാനിയുടെയൊക്കെ പേര് നമ്മൾ ഓർത്തിരിക്കണം. നളൻ്റെ രാജധാനി നിഷദമാണ്. നിഷദ രാജധാനിയിൽ വഴിയുന്ന അവസരത്തിൽ മനോഹരമായിട്ട് വടിവുടയതായിട്ടുള്ള വിദർഭത്തിൽ ഭുജബലം കൊണ്ട്, കയ്യൂക്കുകൊണ്ട് ഭൂമിയെ മുഴുവൻ ജയിച്ച് കീഴടക്കിയവനും പുണ്യശാലിയുമായ മഹാത്മാവായ ഭീമൻ എന്ന പേരോടുകൂടിയ ഒരു രാജാവ് പ്രശോഭിച്ചിരുന്നു. ഇവിടെ വായിക്കാൻ ശ്ലോകം. ഇത്തം പ്രത്യഗ്രകീർത്തി പ്രചുരിമ വിളയിപ്പിച്ചു ദിക്ചക്രവാളി ചിത്താനന്ദേനമേവുന്നളവ് നള മഹീനായകോ രാജധാന്യ. എത്തിയിടും പുണ്യശാലി വടിവുടയ വിദർഭേഷു കച്ചിൻ മഹാത്മാ പൃഥ്വി പാല ചകാശേ ഭുജ ബലജിത ഭൂമണ്ഡലോ ഭീമനാമ.